മനോജ് സണ്ണി, വത്തിക്കാൻ റേഡിയോയിലേക്ക് സ്വാഗതം. അങ്ങ് വർഷങ്ങളായിട്ട് ജീസസ് യൂത്ത് പ്രസ്ഥാനത്തിൻ്റെ, ജീസസ് യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ഇപ്പോൾ പൊന്തിഫിക്കൽ അംഗീകാരം കിട്ടിയിട്ടുള്ള ഈ അൽമായ പ്രസ്ഥാനത്തിൻ്റെ നേതൃസ്ഥാനത്ത് ജോലി ചെയ്യുന്നു. ഇപ്പോൾ വത്തിക്കാനിൽ വന്ന അവസരത്തിൽ റേഡിയോ വത്തിക്കാൻ ഈ അഭിമുഖത്തിന് വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അപ്പോൾ ഈ ജീസസ് യൂത്ത് മൂവ്മെൻറ്റും കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനവും എങ്ങനെ അങ്ങയെ ഉണർത്തി എന്ന് പങ്കുവെച്ചാൽ സന്തോഷം.
ഈ ഒരു അവസരത്തിന് പ്രത്യേകം നന്ദി വെച്ചാൽ, വീണ്ടും വളരെ സന്തോഷം വത്തിക്കാൻ ഈ റേഡിയോ സ്റ്റുഡിയോയിലേക്ക് വരാനായിട്ടും സംസാരിക്കാനായിട്ടും ഒരു അവസരം കിട്ടിയതിന്. ഇപ്പം 50 വർഷം തികയാണ് കരിസ്മാറ്റിക് നവീകരണം ആരംഭിച്ചിട്ട്. ഇന്ത്യയിലാണെങ്കിലും 70s വന്നു. 70s അവസാനം കരിസ്മാറ്റിക് നവീകരണത്തിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ജീസസ് യൂത്തിൻ്റെ ഒരു ആരംഭവും വരുന്നത്. കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ, പ്രത്യേകിച്ച് കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ യുവജന പ്രസ്ഥാനമായിട്ടാണ് ജീസസ് യൂത്ത് ആരംഭിക്കുന്നത്. 85 ജീസസ് യൂത്ത് എന്നുള്ളൊരു പേര് വരുന്നതെങ്കിലും അതിനു മുമ്പ് തന്നെ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ആരംഭിച്ചു വരുന്നത്. ഞങ്ങളുടെ ആധ്യാത്മികതയും കരിസ്മാറ്റിക് ആധ്യാത്മികത തന്നെയാണ്. ജീസസ് യൂത്ത് ഞാൻ വിചാരിക്കുന്ന ആദ്യകാലങ്ങളിൽ ഞങ്ങളോട് സഹായിച്ച ഫാദർ ഫിയോ മാസ്കറിനസും അന്നത്തെ ഇന്ത്യയിലെ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ചെയർമാനായിരുന്നു. പിന്നെ ജീസസ് യൂത്തിനെ ഫോം ചെയ്യാൻ പ്രധാനമായിട്ടും നമ്മളെ സഹായിച്ച മറ്റൊരു അച്ഛനായിരുന്നു ഫാദർ ജീനോ ഹെൻറിക്സ് എന്ന് പറയുന്നത്. അദ്ദേഹവും ഇന്ത്യയിലെ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ചെയർമാൻ, ബോംബെയിൽ ബേസ് ചെയ്തിരുന്ന രണ്ടുപേരും. അപ്പോൾ അവർ രണ്ടുപേരും ഞങ്ങളോട് പറഞ്ഞിരുന്ന ഒന്ന്, ആദ്യകാലങ്ങളിൽ ഇത് കരിസ്മാറ്റിക് ആധ്യാത്മികത അടിയുറയ്ക്കുമ്പോഴും ഇതിന് അന്നുള്ള കരിസ്മാറ്റിക് എക്സ്പ്രഷൻസിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള, പ്രത്യേകിച്ച് യുവജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ യുവജനങ്ങൾക്ക് ചേരുന്ന രീതിയിലുള്ള ചില എക്സ്പ്രഷൻസ് വരണം എന്ന് കണ്ടുകൊണ്ടാണ്, അങ്ങനെയാണ് ശരിക്കും പറഞ്ഞ ജീസസ് യൂത്ത് എന്ന് പറയുന്നത് ഇതിൽ തന്നെ ഇവോൾവ് ചെയ്ത് വന്നത്. ഞങ്ങളുടെ തറവാട് എന്ന് പറയുന്നത് ഞങ്ങൾ ബിലോങ് ചെയ്യുന്നതും കരിസ്മാറ്റിക് നവീകരണത്തിൽ തന്നെയാണ്. ഞങ്ങളെന്നും പറയുമ്പോൾ അതിൻ്റെ ഒരു ശാഖ, അതിൻ്റെ ഒരു പ്രത്യേക രീതിയിലുള്ളൊരു എക്സ്പ്രഷൻ പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് ആകർഷകമാകുന്ന രീതിയിലേക്കുള്ള, അങ്ങനെയാണ് ജീസസ് യൂത്ത് രൂപപ്പെട്ടു വന്നത്.
മനോജ് സണ്ണിയും അതുപോലെ മനോജിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കയ്യിലെണ്ണാവുന്ന ആ നേതൃനിരയും കേരള സഭയിൽ അല്ലെങ്കിൽ കേരളത്തിൽ പൊതുവെ യുവാക്കളെ ഉണർത്തിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ പേര് ഒരു അൽമായ സംഘടനയായിട്ടാണ് പോപ്പിൻ്റെ അംഗീകാരം കിട്ടിയതെങ്കിലും ജീസസ് യൂത്ത് എന്നുള്ളത് നിങ്ങളെ ഇന്നും ആകർഷിക്കുന്നതും നിങ്ങളുടെ ഐഡൻറ്റിറ്റിയും ഒരു യുവജനത്തിന്, എനിക്ക് തോന്നുന്നു കേരളത്തിന് വലിയ നേട്ടമാണ്. എൻ്റെ വ്യക്തിപരമായ നിരീക്ഷണത്തിൽ ഈ സംഘടന അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്നിട്ടുള്ള, ഇന്ന് കുറച്ചു പേരല്ല, വലിയൊരു സംഘമാണ് നിങ്ങൾ, പക്ഷേ ആ വ്യക്തികളായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്ന ബോധ്യം അത് ലാസ്റ്റിംഗ് ആണ്. മനോജിനെ പറ്റി അത് പറയേണ്ട ആവശ്യമില്ല, കാരണം അങ്ങ് ഈ പ്രസ്ഥാനത്തിലൊരു യുവാവായി കാലുകുത്തിയ നാളു മുതൽ ഇന്നുവരെ സഭയോടും ഈ പ്രസ്ഥാനത്തോടും പിന്നെ വളരെ സംഘർഷപൂർണമായൊരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ അങ്ങയുടെ ഫാമിലിയും ജോലിയും ഒക്കെ നിലനിർത്തിക്കൊണ്ട് ഈ യുവജനങ്ങൾക്ക് വേണ്ടി ഒരു മാർഗരേഖ കൃത്യമായിട്ടുണ്ടാക്കി, അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അത് എങ്ങനെ സാധിച്ചു?
ഞാൻ എൻ്റെ കോളേജ് ജീവിതത്തിലാണ്, ഞാൻ എൻജിനീയറിങ്ങിന് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ തിരുവനന്തപുരത്താണ് പഠിച്ചത് എൻജിനീയറിങ്. ആ സമയത്താണ് ജീസസ് യൂത്തുമായിട്ട് ഞാൻ ബന്ധപ്പെടുന്നത്. അപ്പം ജീസസ് യൂത്ത് ഇങ്ങനെ സജീവമായി വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം, കോളേജുകളിലൊക്കെ ഇങ്ങനെ തുടങ്ങി വരുന്ന കാലഘട്ടമാണത്. ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് 80s കേരളത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വളരെ സജീവമായിട്ട് നിൽക്കുന്നു. ആ സമയത്ത് പ്രത്യേകിച്ച് കോളേജുകളിൽ ഒരു കത്തോലിക്ക മുന്നേറ്റങ്ങൾ, പ്രത്യേകിച്ച് ആ സമയത്ത് ഐക്കഫ് ഒരു കാലത്ത് ആക്റ്റീവായിരുന്നു, അത് കഴിഞ്ഞ് വലിയ ആക്റ്റീവ് അല്ലാതെ വന്ന ഒരു കാലഘട്ടത്തിൽ ആണ് ജീസസ് യൂത്ത് പതുക്കെ ഇവോൾവ് ചെയ്ത് വരികയും ചെയ്യുന്നത്. അപ്പം അന്നാണെങ്കിലും ഞങ്ങൾക്കൊരു രാഷ്ട്രീയ പ്രബുദ്ധത, ഒരു സോഷ്യൽ അങ്ങനത്തെ ഒരു പ്രബുദ്ധതയുണ്ട്. അതേസമയം ഞങ്ങളുടെ ഒരു വിശ്വാസത്തോടൊപ്പം അതെങ്ങനെ എന്നുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഒക്കെ ഭാഗമാണ് ഞങ്ങളെ പലരും ജീസസ് യൂത്തിലെത്തിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്താ പറയുക, എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന അങ്ങനത്തെ ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാൾ, ഒരു സമയം എത്തിയപ്പോൾ എൻ്റെ വിശ്വാസങ്ങൾ ഒരു ബുദ്ധിയുടെ തലത്തിൽ നിന്നും എന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിൻ്റെ തന്നെ അർത്ഥം എന്താണെന്നും അതിൻ്റെ യഥാർത്ഥമായ ലക്ഷ്യം എന്താണെന്നൊക്കെ ഉള്ള ഒരു ചോദ്യങ്ങൾ വന്നു തുടങ്ങിയ ഒരു സമയത്താണ് ഞാൻ യേശുവുമായിട്ടുള്ളൊരു വ്യക്തിപരമായ കണ്ടുമുട്ടൽ ഈ ഒരു ജീസസ് യൂത്ത് മുന്നേറ്റത്തിൽ ഉണ്ടായത്. അത് ഞാൻ തീർച്ചയായിട്ടും എന്നെപ്പോലെയുള്ള അനേക ആൾക്കാരെ ഞാൻ കണ്ടു, ഇതുപോലെയുള്ളവർ ഇതേപോലെ തന്നെ ജീവിതത്തിൻ്റെ ഒരു അർത്ഥവും ഒരു വ്യാപ്തിയും ഒരു ക്ലിയർ പേർപ്പസും കണ്ടെത്തിയിട്ടുള്ള ധാരാളം ആൾക്കാരെ ഞാൻ കണ്ടു. അങ്ങനെ ഞങ്ങളെ സഹായിക്കാനായിട്ട് ധാരാളം വൈദികരും ആ സമയത്ത് ഞങ്ങളോടൊപ്പം വന്ന് ഇറങ്ങി വന്നു. പലപ്പോഴും നേരത്തെയൊക്കെ വൈദികർ ഞങ്ങളിങ്ങനെ മുകളിലേക്ക് നോക്കുന്നതല്ലേ, ഞങ്ങളെക്കാളും വളരെ ഉയർത്തി നിൽക്കുന്നവരായിരുന്നു. പക്ഷേ ഇത് ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ രാത്രി വന്നിരിക്കുന്നു, ഞങ്ങളുടെ മണ്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ പറയുന്നു, ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു, അങ്ങനെയുള്ള ഉള്ള ധാരാളം നല്ല വൈദികരെ ഞങ്ങൾ കണ്ടു. ഞാൻ കണ്ട അതുവരെ കണ്ട കത്തോലിക്ക സഭയുടെ വളരെ വ്യത്യസ്തമായ മറ്റൊരു മുഖം കണ്ടു. അങ്ങനെ ഒരു കാര്യം ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത്, എൻ്റെ ഒരു ബോധ്യം എന്ന് പറയുന്നത് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു, കർത്താവിൻ്റെ ഒരു ദൗത്യത്തിന് വേണ്ടി എന്നെ വിളിച്ചിരിക്കുന്നു. എനിക്ക് തന്നിരിക്കുന്ന വിളി ഒരു അൽമായനായിട്ടാണ്. തീർച്ചയായിട്ടും ഞാൻ വൈദികനാകാനായിട്ടുള്ള ഒരു ഡിസൈൻമെൻ്റ് കൂടെ പോയപ്പോഴും ഞാൻ വിചാരിച്ച എൻ്റെ വിളി അൽമായനായിട്ടാണെന്നുള്ളത്. പക്ഷേ ഒരു അൽമായൻ എന്നുള്ള നിലയിൽ ഒരു മിഷണറി ആയിട്ട് ജീവിക്കാനായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഞാൻ ജീസസ് യൂത്ത് എന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഞാനെന്ന് നിലനിൽക്കുന്നത് ജീസസ് യൂത്തിൽ. ഞങ്ങൾ വരുമ്പോഴായാലും ഞങ്ങളെക്കാളൊക്കെ ഒത്തിരി മുതിർന്നവരുണ്ടായിരുന്നു. ഞാനിന്ന് വളരെ മുതിർന്ന ഒരാളാണ് അഭിപ്രായം കൊണ്ടാണേലും അത്. പക്ഷെ ഇന്നത്തെ യങ്സ്റ്റേഴ്സിനെ കാണുമ്പോഴും ഞങ്ങൾ അവരോട് പറയുന്നതാണ് കത്തോലിക്ക സഭയിൽ ധാരാളം ഇങ്ങനത്തെ നല്ല ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ചിലരെങ്കിലും ഞങ്ങളോട് വിചാരിക്കും ഇതാണ് ഒരു ഒക്കേഷൻ അവരുടെ ലൈഫിൽ ടു കണ്ടിന്യൂ ദ ലൈഫ്, അവരൊരു ഈ ഒരു കാത്തലിക് ആയിട്ട് ഒരു കമ്മിറ്റഡ് കാത്തലിക് ആയിട്ട് ലിവ് ചെയ്യാനായിട്ട് വിശുദ്ധിയിലേക്കുള്ള ജീവിതത്തിൽ സഞ്ചരിക്കാനായിട്ടുള്ളൊരു നല്ല വഴി ഇതായിട്ട് കാണുന്നവർ ഈ ഒരു മുന്നേറ്റത്തിൽ സജീവമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത് നല്ലൊരു ശതമാനം ആൾക്കാരും വർഷങ്ങളോളം നിലനിൽക്കുകയും ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ചെറിയ സമയം കഴിഞ്ഞിട്ട് ഇട്ടിട്ട് പോകുന്നവരാകാതെ മാറുന്നവരല്ല അവർ. അവരൊരു അത് അവരുടെ ഒരു ഒക്കേഷനായിട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ അത്.
ഞാൻ മനോജ് പറഞ്ഞ ഈ ആശയമാണ് ഈ പ്രസ്ഥാനത്തിൽ നിരീക്ഷിച്ചിട്ടുള്ളത്. ഞാനൊരു യുവാവായിരുന്നപ്പോൾ കേൾക്കുകയും പിന്നെ ഒരു വൈദികനായിട്ട് കുറച്ചുകൂടെ അടുത്ത് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ ജീസസ് യൂത്ത് പ്രസ്ഥാനത്തിന് അതിൽ ബന്ധപ്പെടുന്ന യുവജനങ്ങൾക്ക് കിട്ടുന്ന ബോധ്യം, ഇപ്പോൾ റിന്യൂവൽ പ്രസ്ഥാനത്തിലൊക്കെ ധാരാളം ആളുകൾ വന്ന് പ്രാർത്ഥിച്ച് ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ മതാത്മക പശ്ചാത്തലത്തിൽ കുറച്ച് എന്ന് പറഞ്ഞാൽ പോലും ജീസസ് യൂത്തായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവർ വളരെ ബോധ്യത്തോടുകൂടി നിൽക്കുന്നു. പിന്നെ നിങ്ങളുടെ പ്രസ്ഥാനം മാധ്യമത്തിൻ്റെ ശക്തി, വചനം പ്രഘോഷിക്കാനും വിശ്വാസം പ്രഘോഷിക്കാനും പങ്കുവയ്ക്കാനും നിങ്ങളുടെ ഇടയിൽ തന്നെ പങ്കുവയ്ക്കാനും മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നു, അത് എങ്ങനെ സാധിക്കുന്നു? അത് നിങ്ങളുടെ ഒരു രൂപീകരണത്തിൻ്റെ പ്രത്യേകതയാണോ അല്ലെങ്കിൽ വ്യക്തിപരമായ താല്പര്യമാണോ?
ഞങ്ങൾ ആദ്യം മുതലേ കേട്ടിരുന്ന ഒന്ന്, ലോകത്തിൽ ജീവിക്കുക, ലോകത്തിൽ നിന്ന് വിട്ടുപോകാതെ. ഞങ്ങൾ ലോകത്തിൽ ജീവിക്കുന്ന ആൾക്കാരാ, പക്ഷേ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഈ ലോകത്തിലേക്കുള്ള ഒരു ചെറിയ സമയമാണെന്നും ലോകത്തിൻ്റെതല്ലാതെ ആയിട്ട് ജീവിക്കുക എന്നുള്ള ഞങ്ങളിന്ന് നോക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു മൊണാസ്റ്റിക് ലൈഫിൻ്റെ ആൾക്കാരല്ല. ഞങ്ങളൊരു വളരെ എന്താ പറയുക, ഈ യഥാർത്ഥമായ ഡേ ടു ഡേ ലൈഫിൽ നിന്ന് വിട്ടു നിന്നുകൊണ്ടുള്ള ഒരു ആധ്യാത്മികത ജീവിതത്തിൽ ഒരിക്കലും ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ഞങ്ങൾ ധ്യാന മന്ദിരങ്ങളിലല്ല ജീവിക്കേണ്ടത്, ഞങ്ങൾ മറ്റൊരു സെൻറ്ററുകളിലും അല്ല ജീവിക്കേണ്ടത്, ഞങ്ങൾ ജീവിക്കേണ്ടത് സമൂഹത്തിലാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ ഭാഷ ഞങ്ങൾക്ക് അറിയാനായിട്ടും ഉപയോഗിക്കാനും പറ്റുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് നിലനിൽപ്പില്ല, രണ്ടുമില്ല. പ്രത്യേകിച്ച് ഞങ്ങളുടേത് ഇപ്പം ജീസസ് യൂത്ത് പറഞ്ഞ കുട്ടികളുണ്ട്, കൊച്ചുകുട്ടികളുണ്ട്, പ്രീ ടീൻസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്, ടീനേജേഴ്സ് ഉണ്ട്, ഞങ്ങൾക്ക് യൂത്ത് ഉണ്ട്, യങ് അഡൾട്ട്സ് ഉണ്ട്, യങ് ഫാമിലീസ് ഉണ്ട്. പക്ഷേ ജീസസ് യൂത്ത് എന്ന് പറയുന്ന മൂവ്മെൻറ്റിൻ്റെ ഒരു കാരിസം എന്ന് പറയുന്നത് യൂത്താണ്. ഫോക്കസ് എന്ന് പറയുന്നത് യൂത്തിൻ്റെ സുവിശേഷവൽക്കരണമാണ്, യൂത്തിൻ്റെ ഫെയ്ത്ത് ഫോർമേഷന്. അപ്പം ഞങ്ങൾ എന്നും പറയും ഇന്നലത്തെ ലാംഗ്വേജ് പോയി കഴിഞ്ഞു, ഇന്നലത്തെ ഭാഷ ഇന്ന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇന്ന് പുതിയൊരു ഭാഷ വന്നിട്ടുണ്ട്, ഇന്ന് പുതിയ വാക്കുകൾ വന്നു. ഇന്ന് യുവജനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു 60-70% ഉപയോഗിക്കുന്ന വാക്കുകൾ ഒരു ഡിക്ഷണറിയിലുള്ളതല്ല. 10-15 വർഷം മുമ്പ് അങ്ങനെ വാക്കുകൾ നിലവിലില്ലായിരുന്നു, ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ അർത്ഥം മാറിയിട്ടുണ്ട്. ഇപ്പോൾ മൗസ് എന്നോ അല്ലെങ്കിൽ നെറ്റ് എന്നോ വെബ് എന്നൊക്കെ പറഞ്ഞാൽ 15 വർഷം നമ്മൾ ഉപയോഗിച്ചിരുന്നതിൻ്റെ അർത്ഥം തന്നെ വേറൊന്നാണ്. നമുക്ക് ആർക്കും മൗസ് എന്ന് പറഞ്ഞാൽ എലിയുടെ ഓർമ്മ വരികയില്ല, നമ്മളൊരു കമ്പ്യൂട്ടറിൻ്റെ മൗസ് ഓർമ്മ. നെറ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം പോലും മാറിപ്പോയി. ഇപ്പം നമ്മൾ ഭാഷയും സംസ്കാരവും മാറുന്നതനുസരിച്ച് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന, കമ്മ്യൂണിക്കേറ്റ് ഉദ്ദേശിക്കുന്ന ആ ഒരു മെത്തേഡ് മാറിയില്ലെങ്കിൽ നമ്മൾ ഇറിലവൻ്റ് ആകും. അത് ഒരു നാച്ചുറൽ പ്രോസസ്സിലാണ്. ഞങ്ങൾക്കറിയാം അതില്ലെങ്കിൽ ജീസസ് യൂത്ത് ഇല്ല, മനഃപൂർവ്വം ചെയ്യുന്നതല്ല. പക്ഷെ ഞങ്ങൾ ലോകത്തിലാണ് ജീവിക്കുന്നത്, അതാണ്
ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ മനോജിനെ പേരെടുത്ത് അറിയുന്നതിന് മുൻപ് ഈ ജീസസ് യൂത്ത് പ്രസ്ഥാനം എന്നെ ഒരു ചെറിയ ഫംഗ്ഷൻ വിളിച്ചു എമൗസിൽ. അന്ന് എന്നോട് പറഞ്ഞത് അച്ഛൻ വരക്കും. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനങ്ങനെ വലിയ ആർട്ടിസ്റ്റ് ഒന്നുമില്ല. അപ്പൊ എന്നോട് പറഞ്ഞ അന്ന് ജൂബിലി അനൗൺസ് ചെയ്ത ടൈമാണ്, ജൂബിലിയുടെ എംബ്ലം അച്ഛൻ വരച്ചാൽ മതി, അപ്പൊ അതിൽ നിന്ന് എന്നിട്ട് അച്ഛൻ അതിന്റെ മീനിങ് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പൊ ഞാൻ വന്നു, എനിക്കറിയാവുന്ന എംബ്ലം ആയിരുന്നു. അപ്പൊ ഞാൻ പെട്ടെന്നൊരു ബ്ലാക്ക് സ്കെച്ച് പെൻ ഉപയോഗിച്ച് ഇങ്ങനെ വരക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഒപ്പം ഒരു മ്യൂസിക് വന്നു. പിന്നീടാണ് ഞാൻ പറഞ്ഞത് ഞാൻ വരക്കുന്ന സ്കെച്ചിന് ഒരു താളാത്മകമായിട്ട് മ്യൂസിക് വായിച്ച സ്റ്റീഫൻ ദേവസി എന്ന് ഇന്ന് ഇന്ത്യ മുഴുവനും അല്ലെങ്കിൽ ലോകം മുഴുവനും അറിയുന്ന വ്യക്തിയും. ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് വന്നത് മനോജ് സണ്ണിയിൽ നിന്നാണ്. എന്നെ കേട്ടതിൽ പല ആർട്ടിസ്റ്റിക് അതുപോലെ മാധ്യമ താല്പര്യമുള്ളവരും പിന്നെ ഈ ജീസസ് യൂത്തിൻ്റെ ധാരാളം അംഗങ്ങളും അന്നുണ്ടായിരുന്നു. അപ്പം അന്നുകൂടെ ഞാൻ നിരീക്ഷിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഒരു പോസ്റ്റർ ആയാലും നിങ്ങൾ ചെയ്യുന്ന ഒരു ഗാനമായാൽ, ഇപ്പൊ ഞാൻ ഇന്ന് ഉപയോഗിച്ചായിരുന്നു ജീസസ് യൂത്തിന്റെ, അതായത് പുതുപുത്തൻ ആകാശവും, അതൊരു വിപ്ലവ ഗാനം, സ്നേഹ വിപ്ലവത്തിന്റെ ആഹ്വാനം.
89 ആദ്യത്തെ പാരിഷ് ഫെസ്റ്റിന് വേണ്ടി ഞങ്ങൾ ചെയ്ത പാട്ടാണ് തീം സോങ് ആയിരുന്നത്.
അതുപോലെ ഞാൻ കഴിഞ്ഞ ആഴ്ചയില് ഈ തപസ്സിന് അനുരഞ്ജനത്തിനായി ജീസസ് യൂത്തിന്റെ, എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ഗാനങ്ങള്, അതിന്റെ വരികളിലുള്ള വചനം, അതിന്റെ ക്രിയാത്മകത, ഇന്നും ആ പാട്ടുകൾ എടുത്താൽ ടെക്നിക്കലി ഓൾസോ ഗുഡ്, സബ്ജക്ട് വൈസ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് എനി ടൈം. പേമ്പറ അങ്ങനെ ഒരു മാധ്യമ ദർശനം, അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഈ പ്രസ്ഥാനം എനിക്ക് തോന്നുന്നു ഇനിയും ഈ വചനത്തെ ആധുനിക മാധ്യമങ്ങളിലൂടെ, സാങ്കേതികതയിലൂടെ നിങ്ങളുടെ ആപ്പും ലിങ്കും ഒക്കെ അത് തെളിയിക്കുന്നുണ്ട്.
ഞങ്ങൾ അത് എവിടുന്ന് വന്നെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല, പക്ഷെ ഞാൻ ആദ്യം മുതലേ എവിടുന്നോ പറഞ്ഞു കേട്ടതാണെന്നില്ല. പക്ഷേ ഞങ്ങളുടെ എല്ലാം ഇപ്പോൾ എക്സ്പാൻഡ് തുടങ്ങിയപ്പോഴൊക്കെ ആണെങ്കിലും ഞങ്ങൾ ആദ്യം മുതലേ വിശ്വസിച്ചിരുന്ന ഒരു കാര്യം, വി ഹാവ് ടു ഗിവ് ഹിം ദ ബെസ്റ്റ്. അതിന് അതെ, അതായത് കർത്താവിന് ഏറ്റവും നല്ലത് കൊടുക്കണം. അത് ഞങ്ങളുടെ സമയമായിരിക്കാം, എനർജി ആയിരിക്കാം, ആരോഗ്യമായിരിക്കാം, കഴിവുകളായിരിക്കാം, ദൈവം നമുക്ക് തന്നിട്ടുള്ളതിൻ്റെ ഏറ്റവും നല്ലത് ഏറ്റവും നല്ല വിധത്തിൽ. കാരണം ഞങ്ങൾ കാണുന്ന ഏത് പ്രോഗ്രാമോ നമ്മൾ കാണുന്നതെല്ലാം അവരുടെ ഏറ്റവും നല്ല അവരുപയോഗിക്കുന്നത് ഏത് സെക്യുലർ പ്രോഗ്രാമിലും. പക്ഷെ നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുമ്പോൾ, ഇതിൻ്റെ മുഴുവൻ സൃഷ്ടാവും ഉടയവനുമായവൻ്റെ നാമത്തിൽ നമ്മൾ ചെയ്യുമ്പം ഏറ്റവും നല്ലത് ചെയ്യാൻ പറ്റുള്ളൂ. അത് കുറഞ്ഞൊരു ക്വാളിറ്റി ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റിയല്ലോ.
കേട്ടിട്ടുള്ളൊരു കാര്യം പറയാം, അതായത് നിങ്ങളൊരു ട്രാക്ക് ചെയ്യുമ്പോൾ 10 വർഷം മുമ്പ് അല്ലെങ്കിൽ 15 വർഷം മുമ്പ് എലോ ഐസക്കിനുണ്ട് അതിന്റെ ലീഡ് വായിപ്പിക്കാൻ വേണ്ടി ആ ട്രാക്ക് ദുബായിലോ അയച്ചു കൊടുക്കുന്നു. അപ്പൊ ഞാൻ ഇന്ന് ചിന്തിക്കുമ്പോൾ 15 വർഷം മുമ്പ് മനോജിനും ജീസസ് യൂത്തിനും റെക്സ്ബാൻഡിനും ദ ബെസ്റ്റ് ക്വാളിറ്റി, അതായത് കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ ഒരു ബെസ്റ്റ് ലീഡ് ഗിറ്റാറിസ്റ്റിനെ കൊണ്ട് വായിപ്പിക്കാൻ സമയവും ബുദ്ധിമുട്ടിയും അത് ചെയ്യിക്കുന്നു. നിങ്ങളെ മറ്റുള്ളവരെയും ഉൾക്കൊള്ളിക്കുന്നു. എനിക്ക് തോന്നുന്നു അതുവഴി എനിക്ക് തോന്നുന്നു ഇതിപ്പോ 13 AD പോലുള്ള ഒരു ബാൻഡിന് പോലും ഈ ക്രിസ്ത്യൻ വൈബ്രേഷൻ, ഗോസ്പൽ വൈബ്രേഷൻ കിട്ടുന്നു എന്നുള്ളതാണ്.
ഞങ്ങൾക്ക് വെച്ചാൽ നമ്മൾ ക്രിസ്ത്യൻസ് മാത്രമല്ലാത്ത ഒത്തിരി ആൾക്കാരോട് ഞങ്ങൾക്ക് നല്ല പോകുന്നുണ്ട്. ഇപ്പൊ ശിവമണി പോലെ ഡ്രമ്മർ, കഴിഞ്ഞ ഞങ്ങളുടെ ആൽബത്തിൽ ശിവമണിയാണ് ഒരു പാട്ടിന് ഡ്രം വായിച്ചേക്കുന്നത്. അതൊരു ഫുൾ ഡേ ആണ്, ശിവമണിയുടെ സ്വന്തം സ്റ്റുഡിയോയിൽ ശിവമണി അത് എടുത്ത് റെക്സ് ബാൻഡിന് ഗ്രീറ്റിംഗ് പറഞ്ഞിട്ട് ആളത് വായിച്ചിട്ട് താല്പര്യപ്പെടാണ്ട് പുള്ളി ഏകദേശം 120-130 ട്രാക്കാണ് വായിച്ചിട്ടത്. ആ 130 ട്രാക്കിന് ഞങ്ങൾക്ക് ആവശ്യമുള്ള എടുക്കാൻ ഞങ്ങൾക്ക് 2 ദിവസം എടുത്തു. പക്ഷെ പുള്ളി പറഞ്ഞത് ഞാൻ മുഴുവൻ വായിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാൻ പറഞ്ഞിട്ട് ഒരു ഫുൾ ഡേ എടുത്തു. 5 പൈസ മേടിച്ചിട്ടില്ല, ഒന്നുമില്ല. പുള്ളി പറയുന്നത് നിങ്ങളുടെ മ്യൂസിക്കിനോടും നിങ്ങൾ എടുക്കുന്ന ചില വാല്യൂസിനോടുള്ള റെസ്പെക്ട്. അത് നവീൻ എന്ന് പറയുന്ന
ക്രിസ്ത്യൻ,
നോൺ ക്രിസ്ത്യനാണ്, ഞങ്ങളുടെ ഇന്ത്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്ലൂട്ട് പ്ലേയേഴ്സിലാരാണ് നവീന്, ബോംബെയിലുള്ള. നമ്മുടെ മിക്കവാറും ആൽബത്തിന് നവീൻ്റെ ഒരു ഡേറ്റ് അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, പക്ഷേ പുള്ളി വായിക്കുന്നുണ്ട്. ഞങ്ങളുടെ പലതിനും ഫ്ലൂട്ട് വായിക്കുന്ന പുള്ളിയാണ്, അയാളും നമ്മുടെ ഒന്നും ചാർജ് ചെയ്തിട്ടില്ല ചെയ്യുന്നത്, ആ ബോധ്യത്തോടെയാണ് ചെയ്യുന്നത്.
നിങ്ങൾ ഇതുവരെ കേട്ടത് ജീസസ് യൂത്തിൻ്റെ അന്താരാഷ്ട്ര പരിശീലക മേധാവിയും അന്തർദേശീയ കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനത്തിൻ്റെ കാര്യനിർവാഹക സമിതി അംഗവുമായ മനോജ് സണ്ണിയുമായി ഫാദർ വില്യം നെല്ലിക്കൽ നടത്തിയ അഭിമുഖത്തിൻ്റെ 1st ഭാഗം.